ആമോസ് പ്രവാചകൻ ഒരു സാധാരണക്കാരൻ. വടക്കേ രാജ്യത്തെ രാജാവായിരുന്ന യെരോബെയാം രണ്ടാമിൻ്റെയും തെക്കേ രാജ്യത്തെ രാജാവായിരുന്ന ഉസിയാവിൻ്റെയും കാലത്താണ് ആമോസ് പ്രവാചകൻ പ്രവചിച്ചിരുന്നത്. വടക്കേ രാജ്യത്തെ പ്രവാചകന്മാരായിരുന്ന യോനായുടെയും കോശയായുടെയും തെക്കേ രാജ്യത്തെ പ്രവാചകന്മാരായിരുന്ന യെശയ്യാവിൻ്റെയും മീഖായുടെയും അതേസമയത്ത് ജീവിച്ചിരുന്ന ആളാണ് ആമോസ് പ്രവാചകൻ. ഞാൻ ഈ മുഖപുര പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തമ്മിൽ ബന്ധപ്പെടുത്തുന്ന അനേകം ചിന്തകൾ ഈ രാജാക്കന്മാരുടെ കാലത്തെക്കുറിച്ചും ഈ പ്രവാചകന്മാരുടെ കാലത്തെക്കുറിച്ചും നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഈ ആമോസ് പ്രവാചകൻ വിളിച്ചറിയിക്കുന്നത് ദൈവമാകുന്നു ഈ ലോകത്തിൻ്റെ ഭരണാധികാരി എന്നും എല്ലാ രാജ്യങ്ങളും അവിടുത്തോട് കടമ്പെട്ടിരിക്കുന്നു എന്നുമാണ്. ഒരു രാജ്യത്തിന് എത്രമാത്രം പ്രകാശം ലഭിച്ചിട്ടുണ്ട് എന്നതു വെച്ചാണ് ഓരോരുത്തരെയും അളക്കുന്നത്. ഒരു വ്യക്തിയെയോ ഒരു രാഷ്ട്രത്തെയോ അവസാനമായി പരീക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ആമോസ് 3:3 പറഞ്ഞിരിക്കുന്നത്. നാം അവിടെ വായിക്കുന്നത്, രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? സമൃദ്ധിയുടെ സമയത്ത് ആമോസ് ശിക്ഷയെക്കുറിച്ച് അറിയിക്കുന്നു. ആഡംബരത്തിൽ ജീവിക്കുന്ന അസാൻമാർഗികതയിൽ ഉഴവടിയുന്ന രാജ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഈ ആമോസ് പ്രവാചകൻ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടേ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാട്ടിൻ പുറത്തെ പ്രസംഗകൻ, പട്ടണത്തിൽ വന്നതാണ് ആമോസ്. ആമോസിനെ നാം ഒന്ന് അടുത്തറിയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആമോസിനെ സ്നേഹിക്കുവാനും അവൻ്റെ പ്രവചനം വ്യക്തമായി മനസ്സിലാക്കുവാനും അത് നമ്മെ സഹായിക്കും. യഹൂദ അല്ലെങ്കിൽ തെക്കേ രാജ്യത്ത് ജനിച്ചുവെങ്കിലും ആമോസ് വടക്കേ രാജ്യത്തിൻ്റെ പ്രവാചകനായിട്ടാണ് നാം കാണുന്നത്. ബേഥേലിൽ രാജാവിൻ്റെ ആരാധനാ സ്ഥലത്താണ് ആമോസിൻ്റെ പ്രസംഗം നടന്നത്. അത് ഭയങ്കരമാണല്ലേ. നാട്ടിൻപുറത്തുകാരൻ, സാധാരണക്കാരൻ, രാജാവ് ആരാധിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രസംഗിക്കുന്നെന്ന്. ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം ന്യായവിധിയുടെ ദൂതുമായി ആമോസിനെ പോലെ ഒരു മനുഷ്യൻ ഉൾനാട്ടിൽ നിന്നും എത്തുക എന്നത് അസാധാരണമായിരിക്കുന്നു. അവൻ ഒരു പരിഷ്കാരി അല്ലായിരുന്നിരിക്കുമല്ലോ, ഒന്നും കണ്ടിട്ടില്ലാത്ത നാട്ടുകാരനില്ലേ. ആമോസിന് ജീവിതത്തെക്കുറിച്ചും ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാടിയെക്കുറിച്ചും ഒരു ആഗോള വീക്ഷണം ഉണ്ടായിരുന്നു. തൻ്റെ സമയത്തേക്ക് മാത്രമായിരുന്നില്ല, പിന്നെയോ വിദൂര ഭാവിയിലേക്ക് പോലും ഇവയെല്ലാം ഈ മനുഷ്യനെ ഒരു അസാമാന്യ പ്രവാചകനാക്കി തീർക്കുന്നു. ആമോസിൻ്റെ പ്രവചനം 1:1 നാം വായിക്കുമ്പോൾ, തെക്കോവായിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. തെക്കോവ ആമോസിൻ്റെ ജന്മസ്ഥലവും അവൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവുമായിരുന്നു. യെരുശലേമിന് 6 മൈൽ തെക്ക് വളരെ പ്രസിദ്ധമായ ബേദലഹേം എന്ന ഒരു ചെറിയ സ്ഥലമുണ്ടായിരുന്നു. മീഖാപ്രവാചകൻ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞതോർക്കുന്നുണ്ടോ? നീയോ ബേദലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. മീഖാപ്രവചനം 5:2. ബേദലഹേം വളരെ പ്രസിദ്ധമായി, പക്ഷേ അവിടെ നിന്നും തെക്ക് കിഴക്കായി 6 മൈൽ അകലെ മാത്രം തെക്കോവ എന്ന പേരിൽ ഒരു ചെറിയ സ്ഥലമുണ്ടായിരുന്നത് അത്ര അറിയപ്പെട്ടിരുന്നില്ല. എന്തിന് സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നു? പ്രവാചകനായ ആമോസിൻ്റെ കാര്യമോ? പേരോ പഴയ നിയമത്തിൽ മറ്റെങ്ങും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ആമോസിൻ്റെ സ്വന്തം സ്ഥലമായ തെക്കോവ വാസ്തവത്തിൽ അറിയപ്പെടാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്നും വിവേകവതിയായ ഒരു സ്ത്രീ വന്ന് ദാവീദ് രാജാവിനൊരു ദൂത് കൊടുക്കുന്നതായി നാം കാണുന്നുണ്ട്. ശൗൽ രാജാവിനെ പേടിച്ച് ഓടിപ്പോയി ഒളിച്ചിരുന്ന സ്ഥലം എന്ന കാരണത്താൽ ദാവീദിന് ഈ സ്ഥലം നല്ല പരിചയം ഉണ്ടായിരുന്നിരിക്കും. ഇത് വെറും ഒരു കാട്ടുപ്രദേശമായിരുന്നു. ആമോസ് പ്രവാചകൻ അവിടെ നിന്നും വന്നു എന്നതല്ലാതെ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയും വേറെ പറയുവാൻ ഞാൻ കാണുന്നില്ല. വെറും വന്യമൃഗങ്ങൾ മാത്രം പാർത്തിരുന്ന ഒരു പ്രത്യേക സ്ഥലം. ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായത്തിൽ വന്നാൽ ഈ മനുഷ്യനെ അല്പം വ്യക്തിപരമായി അറിയുവാനും വടക്കേ രാജ്യത്തിൽ അതെ ശമരിയിൽ ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച് അറിയുവാനും നമുക്ക് സാധിക്കും. 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ആ ഭാഗവും നോക്കുമല്ലോ. ആമോസ് 7:10 മുതൽ. എന്നാൽ ബദേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ്, ഇസ്രായേൽ ഗ്രഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യെരോബെയാം വാൾ കൊണ്ട് മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക, ബദേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആമോസ് പറയുന്നു താനൊരു ഇടയനാകുന്നു എന്ന്. ഇടയൻ എന്നതിനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം സാധാരണ ആടുകളെ മേയിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. മരുഭൂമിയിൽ മേയുന്ന ഒരു പ്രത്യേക തരം ആടുകളെ മേയിക്കുന്നവരെ സംബോധന ചെയ്യുന്ന ഒരു പേരാണിത്. അവ വലിയ വിലയൊന്നുമില്ലാത്ത ഒരുതരം വളർത്തുമൃഗങ്ങളായിരുന്നു. പക്ഷേ അവ രോമം നീട്ടി വളർത്തിയിരുന്നു. ശൈത്യകാലത്തെ അതിജീവിക്കുവാനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. താൻ വീണ്ടും പറയുന്നത് താൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ ആകുന്നു എന്നാണ്. മരുഭൂമിയിൽ വളരുന്ന കാട്ടുമരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തരം കായ്. ഇന്ന് നാം കാണുന്ന അത്തിമരത്തെക്കാൾ ഉയരം കുറഞ്ഞ മരങ്ങളിലാണ് ഈ പഴം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. തന്റെ ജോലിക്ക് വേണ്ടി ആമോസ് യാത്ര ചെയ്യണമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആമോസിനെ ദേശാടനം ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായി ചിത്രീകരിക്കാം. അവന്റെ ആടുകളും കാട്ടത്തിപ്പഴവും അവനെ മരുഭൂമിയിൽ വളരെ ദൂരം നടത്തിച്ചിരുന്നു. അവൻ തികച്ചും ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു നാടൻ ഉപദേശിയായിരുന്നു. പരുക്കനായി സംസാരിക്കുകയും സത്യം തുറന്നടിക്കുകയും ചെയ്തിരുന്ന ആമോസിന് വിമർശനം വളരെയധികം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒട്ടും അതിശോക്തിയാകില്ല. ബദേലിലെ പ്രഗത്ഭരായ ആ പട്ടണത്തിലെ പ്രസംഗകരുടെ ഇടയിൽ ആമോസ് വെറുമൊരു നാട്ടിൻപുറത്തുകാരൻ. പ്രസംഗിക്കുമ്പോഴത്തെ അവന്റെ ചലനങ്ങളൊന്നും അത്ര രസമില്ലാത്തതായിരുന്നു. നിങ്ങൾ ആമോസിനെ മോശമാക്കി ചിരിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പറയുന്നത് കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ ദൈവത്തിന്റെ ഒരു വലിയ മനുഷ്യനായിരുന്നു. അവനൊരു അസാമാന്യ വ്യക്തിയായിരുന്നു. ആമോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഇതാണ് അവനെ ഒരു വലിയ വ്യക്തിയാക്കി തീർക്കുന്നത്. ആ മരുഭൂമിയിൽ നിന്നും ആ കാട്ടിൽ നിന്നും ദൈവം ആമോസിനെ വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനങ്ങളിൽ ഒന്നായ ബദേലിലേക്ക് അയച്ചു. പച്ചപ്പരിഷ്കാരികൾ താമസിക്കുന്ന ആ പട്ടണത്തിലേക്ക് തന്നെ ദൈവം അവനെ പ്രസംഗിക്കുവാൻ വിളിച്ചു. ദൈവം അവനൊരു ദൂത് കൊടുത്തു. എന്നിട്ട് ദൈവം ആമോസിനെ ബദേലിലേക്ക് അയച്ചു. ബദേൽ ഒന്നാമതായി വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഇവിടെയാണ് യെരോബെയാം 1-ാമൻ തന്റെ കാളക്കുട്ടികളിൽ ഒന്നിനെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇവിടം സംസ്കാരത്തിന്റെയും മതാചാര സമ്പ്രദായത്തിന്റെയും കേന്ദ്രം കൂടിയായിരുന്നു. ജനങ്ങളെ കാളക്കുട്ടികളെ ആരാധിക്കുകയും സർവശക്തനായ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യിപ്പിച്ചിരുന്ന ഒരു സ്ഥലം. ബദേലായിരുന്നു അക്കാലത്തെ പരിഷ്കാരികളുടെയും ഫാഷൻകാരുടെയും വിഹാരരംഗം. സമൂഹത്തിലെ മേലേക്കിടയിലുള്ളവരാണ് അവിടെ പാർത്തിരുന്നത്. സുഖാനുഭവം കൊണ്ട് മത്തുപിടിച്ച ലജ്ജയില്ലാത്ത ഒരു ജനവിഭാഗമായിരുന്നു ബഥേലിലെ ആളുകൾ. ബുദ്ധിജീവികളും അവിടെ അധികമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഒരു കേന്ദ്രം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആധുനിക ദൈവശാസ്ത്രം എന്ന ദുരുപദേശമായിരുന്നു അവിടുത്തെ സെമിനാരികളിൽ പഠിപ്പിച്ചിരുന്നത്. ക്രിസ്തുവിനെ ദൈവമെന്നോ ലോകരക്ഷകനെന്നോ അംഗീകരിക്കാത്ത, ബൈബിളിനെ ദൈവത്തിന്റെ തിരുവചനമായി അംഗീകരിക്കാത്ത ഇന്നത്തെ പഠിപ്പീരു പോലെ ആയിരുന്നു ബഥേലിലും. എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ തന്നെ ആധ്യാത്മികതയുടെ ആചാര്യന്മാർ എന്ന് അവകാശപ്പെടുകയും ചെയ്യാം. ഇന്ന് നമ്മുടെ രാജ്യത്തെ ആത്മീക ഗുരുക്കന്മാരെ പലരെയും പോലെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുമില്ലാത്ത, അടുക്കും ചിട്ടയുമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം, മൃഗത്തേക്കാൾ കഷ്ടമായി വികാരത്തിനും മാത്രം അടിമപ്പെട്ട് ജീവിക്കുന്നു. പണത്തിനും സൗകര്യത്തിനും മാനത്തിനും സുഖത്തിനും മാത്രം ഓടുന്ന ഇക്കൂട്ടരുടെ പിന്നെ ഒരു വലിയ ജനാവലി. എളുപ്പമാണല്ലോ പരിപാടി, താങ്കളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണല്ലോ. ബഥേലിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ജീവിതത്തെ ക്രമീകരിക്കണമെന്നും തെറ്റ് ചെയ്യാതെ ദൈവത്തിന്റെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ജീവിക്കണമെന്നും പറഞ്ഞാൽ ആർക്കാ ഇഷ്ടപ്പെടുന്നത്? കണ്ടതുപോലെ ജീവിച്ചിട്ടും കാര്യം സാധിക്കാമെങ്കിൽ അതല്ലേ എളുപ്പം, ഇല്ലേ? ഇന്നത്തെ ബഥേൽ നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാതെ തന്നെ ഊഹിച്ചെടുത്തേ. വെറുതെ അബദ്ധത്തിൽ ചാടി ഈ ആയുസ്സും ഇതിനപ്പുറമുള്ള ജീവിതവും കളയാതിരുന്നാൽ മതി കേട്ടോ. എന്തെങ്കിലും ബഥേലിൽ ചെയ്താൽ അതുതന്നെ എല്ലായിടത്തും ചെയ്യാമായിരുന്നു. അടുത്ത വർഷത്തെ ഫാഷൻ കാണണോ, ബഥേലിൽ ചെന്നാൽ മതി. അടുത്ത വർഷം പാൻസിന്റെ ഇടയ്ക്കാണോ അടിക്കാണോ വണ്ണം കൂടുതൽ, അതോ ഏത് തരത്തിലുള്ള സാരിയാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് വേണ്ടത് എന്നറിയണമെങ്കിൽ അത് ബഥേലിൽ ചെന്നാൽ അവിടെ കാണുവാൻ സാധിക്കും. തലമുടിയുടെ ഫാഷനും ബഥേലിലുണ്ട്. അവിടെ എല്ലാം ഉണ്ടായിരുന്നതായ ഒരു സ്ഥലം. അങ്ങനത്തെ ബഥേലിലേക്ക് ഇതാ ഒരു നാടൻ ഉപദേശി വന്നിരിക്കുന്നു. പട്ടണത്തിൽ പ്രസംഗിക്കുവാൻ വന്ന പാവം നാടൻ ഉപദേശി, അവൻ വന്നിരിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നും ഒരു ദൂതുമായിട്ടാണ്. മറ്റേതൊരു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായ അസാധാരണമായ ഒരു ദൂത്. ബഥേലിന്റെ ഫാഷന് ചേരുന്ന ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ആമോസിന്. അവന്റെ പ്രസംഗവും അവരുടെ സ്റ്റൈലിന് ചേരുന്നതല്ലായിരുന്നു. ആ നാട്ടുകാർ കേട്ട് പരിചയിച്ച വിധത്തിലുള്ള പ്രസംഗമല്ലായിരുന്നു ആമോസിൻ്റേത്. രാജാവിന്റെ കൊട്ടാരത്തിലെ ആരാധനയ്ക്ക് പ്രസംഗകർ ഊഷ്മളമായി പ്രസംഗിക്കുന്നവരായിരുന്നു. പരിഷ്കാരികളും ഉന്നത ബിരുദങ്ങൾ ഉള്ളവരും മാത്രം പ്രസംഗിക്കുന്ന ഇടം. പേരിന് ശേഷം വാലിന് എന്ത് നീളം വരുമെന്നായിരുന്നു അവർക്ക് അന്ന് ചിന്തിച്ചിരുന്നത്. വാലെന്നതുകൊണ്ട് ഡിഗ്രി എഴുതുന്നതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഡോക്ടറേറ്റ് ഇല്ലാത്തവരെ കൊണ്ട് അവിടെ പ്രസംഗിപ്പിക്കത്തേ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തിൻ്റെയെങ്കിലും പേര് പറഞ്ഞ് ഡോക്ടറാകുവാൻ മനുഷ്യന്റെ ഓട്ടമൊന്നും പറയണ്ടായിരുന്നു. ഇന്നും ഇതാണല്ലോ സ്ഥിതി. ഈ ഉന്നത ബിരുദങ്ങൾ മാത്രമുള്ള അവിശ്വാസികൾ പ്രസംഗപീഠത്തിൽ കയറി നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ പറയുവാൻ ശ്രമിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? ഒരുതരം പൊടിയരിക്കഞ്ഞു പോലെയാണ് ഈ കൂട്ടരുടെ പ്രസംഗം. കേട്ടിരിക്കുവാൻ എന്ത് സുഖമാണെന്നോ, മധുരം കനിഞ്ഞൊഴുകുകയല്ലേ. ഉഗ്രൻ മിമിക്രി, ആളുകൾ ചിരിച്ച് 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 ഒടുവിൽ ചിരിച്ച് എല്ലാം ചിരിച്ചു കളയുന്നു. ഇന്നത്തെ പ്രസംഗം ഏതായാലും ഉഗ്രനായിരുന്നു. എന്തൊരു തമാശയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ ഇതാ ബഥേലിൽ ഒരു വ്യത്യസ്ത മനുഷ്യൻ എത്തിയിരിക്കുന്നു. ആദ്യം മനുഷ്യർ അവനെ തുറിച്ചു നോക്കി. എന്തൊരു വേഷം, ശേ, ഇവനൊന്ന് ശരിക്കും കുളിച്ചിട്ടൊക്കെ വരത്തില്ലായിരുന്നോ എന്ന് പോലും കമന്റ്. പിന്നെ എല്ലാവർക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാല മനസ്കരായ അവർ അവനെ നോക്കി പുഞ്ചിരിച്ചു. അറിയില്ലേ ആ ചിരി, എന്തൊരു ചന്തം. അവരൊക്കെ നല്ല ഒന്നാം തരം ഷൂസും ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ആമോസിന്റെ കാലിൽ ഒരു വള്ളിച്ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. അവന്റെ വേഷവിധാനം വെറും നാടൻ, അതെ, ഉൾനാടൻ ഉപദേശിയുടെ മാത്രമായിരുന്നു. ബുദ്ധിജീവികളുടെ ലക്ഷണം എന്ന് ആരോ മണ്ടത്തരം പറഞ്ഞു പിടിപ്പിച്ച ഒന്നും അവനിൽ കാണാനില്ലായിരുന്നു. ഒരു പഴഞ്ചൻ ഉപദേശി പട്ടണത്തിലെത്തിയിരിക്കുന്നു. ആമോസിനൊഴിച്ച് ബാക്കി അവനെ കാണുന്ന എല്ലാവർക്കും ഈ വേഷം കണ്ടിട്ട് ഒരു നാണം. ആമോസിന് ആ സാഹചര്യത്തിലും ഒരു നാണവുമില്ല. അവൻ്റെ വരവ് പട്ടണത്തിലെല്ലാം സംസാര വിഷയമായി. കാട്ടിൽ നിന്നും പട്ടണത്തിലേക്ക് കടന്ന മനുഷ്യൻ, മരുഭൂമിയിൽ നിന്നും രാജകൊട്ടാരത്തിൽ കയറിയ മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ആദ്യമാദ്യം ആമോസിന്റെ പ്രസംഗം കേൾക്കുവാൻ പട്ടണത്തിലെ സകലമാന മനുഷ്യരും വന്നുകൂടി. അവർ അന്യോന്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല അവന് പ്രസംഗിക്കുവാൻ സാധിക്കുമോ എന്ന്. ആകാംക്ഷ മൂലം അവർ അവിടെ തടിച്ചുകൂടി. ഒരു രസത്തിന് കൂടി അവർ കോപത്തോടെ മടങ്ങിപ്പോയി. അവർ അന്യോന്യം പറഞ്ഞു, ഹോ, അയാളൊരു ഇളക്കുകാരനാണ്, വെറും വികാരത്തിനടിമയായ വ്യക്തി. നമ്മുടെ നാടിന് ചേരുന്ന പ്രസംഗമൊന്നും അയാളുടെ കയ്യിലില്ല. അയാൾ വളരെ സങ്കുചിതമായിട്ടാണല്ലോ ചിന്തിക്കുന്നത്. കൊള്ളില്ല കൊള്ളില്ല, അയാളെ കൊള്ളില്ല. ആമോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു, സത്യം തുറന്നു പറഞ്ഞു, ആയത് അനേകരെ സ്പർശിച്ചു, ചിലർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. പക്ഷേ ആ തെറ്റി നടന്ന സമൂഹത്തെ അവൻ ബുദ്ധിമുട്ടിച്ചു. ബഥേലിലെ സംഘടിത മതം, അതെ, ബാലിന്റെയും കാളക്കുട്ടിയുടെയും ആരാധകർ ഒരുമിച്ച് കൂടി. അന്ന് ബഥേലിലും ഉണ്ടായിരുന്നു ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനം. ബാലിന്റെയും കാളക്കുട്ടിയുടെയും ആരാധകരുടെ ഒരുമിച്ചുള്ള പ്രസ്ഥാനം. അവരുടെ പരിപാടി ഇന്നും നിലവിലുണ്ട്, അതറിയാമോ? സ്നേഹിത, താങ്കൾ ഒന്നും വിശ്വസിക്കുന്നില്ല എങ്കിൽ താങ്കളെ ഒന്നിൽ നിന്നും മാറ്റി നിർത്തുവാൻ ആരെ കൊണ്ടും സാധിക്കില്ല. മനസ്സിലായല്ലോ, ഞാൻ ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കളും ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകുന്നതിന് എന്താ കുഴപ്പം? എവിടെ ചെന്നാലും ആ കൂട്ടത്തിൽ കൂടുന്ന മനോഭാവമില്ലേ? ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന് വാദിക്കാതിരുന്നാൽ മതി. എല്ലാ മതവും ഒന്നു തന്നെ പറയുന്നു, എല്ലാ നദിയും ഒടുവിൽ കടലിൽ ചേരുന്നു എന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പീരിനോട് അങ്ങ് ചേർന്നാൽ പിന്നെന്താ കുഴപ്പം? എല്ലാം ഒന്നല്ലേ, പല പേരുണ്ടെന്ന് മാത്രം. എത്ര അബദ്ധമില്ലേ! സ്വന്തമായി ഒരു വിശ്വാസമില്ലാത്തവരെ, അതിൽ മുറുകെ പിടിക്കാത്തവരെ ചില നാടുകളിൽ കഞ്ഞി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനാ അങ്ങനെ വിളിക്കുന്നതെന്ന് അറിയില്ല. എവിടെയും സ്ഥാനം കിട്ടുവാനുള്ള ഈ പോക്ക് വലിയ അപകടകാരിയാണ്, മറന്നു പോകരുത്. ഉള്ളിൽ വളരെ കുത്തൽ ഉണ്ടായാൽ തന്നെ പ്രസിഡന്റിന്റെ കസേര വന്നു കഴിഞ്ഞാൽ എല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ പോയിരിക്കും. ഇതായിരുന്നു ബഥേലിലും നടന്നിരുന്നത്. ആദ്യം ആമോസിന്റെ പ്രസംഗം കേൾക്കുവാൻ ഒരുപാട് ആളുകൾ കൂടിയിരുന്നു. ഇപ്പോൾ ആളും കുറഞ്ഞു. അവനെ നാട്ടിൽ നിന്നും ഓടിക്കുവാൻ അവിടുത്തെ മത നേതാക്കന്മാർ പരിപാടി ഉണ്ടാക്കി. അവരുടെ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെല്ലാം കൂടി ഒരു യോഗം വിളിച്ചു കൂട്ടി. ആമോസിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കുവാൻ അവർ ആഗ്രഹിച്ചു. അവന് സാമ്പത്തിക സഹായം നൽകാതിരിക്കുവാൻ അവർ പരിപാടിയിട്ടു. അവന്റെ പ്രസംഗത്തിന്റെ വിഷയം മാറ്റാത്ത പക്ഷം അവന്റെ പെൻഷൻ കളയും, ട്രാൻസ്ഫർ ചെയ്യും, ദേഹോപദ്രവം ഏൽപ്പിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അവൻ പ്രസംഗിക്കുവാൻ വരുന്നിടത്ത് കരിങ്കൊടി പ്രകടനം നടത്തി. പോസ്റ്റർ അടിച്ചവനെ യഹൂദയുടെ ചാരനെന്ന് വിശേഷിപ്പിച്ചു. ബേതേലിനെ ഒറ്റുനോക്കുവാൻ യെരുശലേമിൽ നിന്നും വിട്ടിരിക്കുന്ന ചാരനാണ് ആമോസ് എന്ന് നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തു. നോക്കണേ വരുന്ന ശല്യങ്ങൾ! അവന്റെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ അടുത്ത് മൈക്ക് വെച്ച് അവനെ അധിക്ഷേപിച്ചുകൊണ്ട് എതിര് പ്രസംഗം. ഏതാണ്ട് അവൻ പറയുന്നതിനോട് യോജിക്കുന്ന യാഥാസ്ഥിതികർ പോലും അസൂയാലുക്കൾ ആയി അവനെ വിമർശിച്ചു. ഇവൻ ഇത്രയും ആള് കൂട്ടുന്നത് സ്തോത്രകാഴ്ച പിരിക്കാനാണ്. ഇവൻ വിദേശത്തു നിന്നും പണം വരുന്നുണ്ട്, അതെ, അതേൽ കുറെ ചെലവഴിക്കുവാനുള്ളൊരു മാർഗമാണിത്. കണ്ടില്ലേ ഫോട്ടോ എടുക്കുന്നത്? കള്ള റിപ്പോർട്ട് കൊടുക്കാനാണ്. എന്തെല്ലാം വിമർശനങ്ങളാണ്! പക്ഷേ ദൈവശബ്ദം കേട്ടിറങ്ങിയ ആമോസ് ദൈവത്താൽ അനുഗ്രഹീതനായി. ആരോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, മുഖം നോക്കാതെ ആമോസ് ദൈവവചനം പ്രസംഗിച്ചു. തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. ദൈവം ആമോസിനെ അനുഗ്രഹിച്ചു. ദൈവശബ്ദത്തെ അനുസരിക്കുകയും തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹത്തിന്റെ മുഖാന്തരം. സുഹൃത്തെ, താങ്കൾ ശരി മനസ്സിലാക്കിയിട്ടും സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി തെറ്റുമായി സഹകരിച്ചാണോ മുൻപോട്ടു പോകുന്നത്? ഈ കാലത്ത് ഒരു ആമോസായി തീരുവാൻ ദൈവം താങ്കളെ വിളിക്കുന്നു. താങ്കളുടെ സ്ഥാനത്ത്, താങ്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു ആമോസായി ദൈവവചനം അറിയിക്കുവാൻ ദൈവം താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ആയുസ്സിൽ താങ്കൾക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ ഭാഗ്യം എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ അല്പം കർക്കശമായി പരുക്കനായി ഈ മുഖവുര പറഞ്ഞത് ആമോസിന്റെ പ്രവചനത്തിലേക്ക് കയറി നാം പഠിക്കുമ്പോൾ ഈ പ്രവാചകൻ എത്ര സത്യസന്ധതയോടെ എത്ര ആത്മാർത്ഥതയോടെ ദൈവവചനം അറിയിക്കുന്നു എന്ന് നിങ്ങൾ കാണുവാൻ സാധിക്കും. നാം അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപായി ഈ ആമോസിന്റെ പ്രവചനം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ എന്തുമാത്രം വിട്ടുവീഴ്ച മനോഭാവത്തോടെ പലപ്പോഴും ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥാനങ്ങളിൽ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. തെറ്റിനോട് ഞങ്ങൾ പലപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചു. സത്യം വ്യക്തമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അറിഞ്ഞിട്ടും ഞങ്ങൾ കണ്ണടച്ച് അസത്യത്തിൻ്റെ പിന്നിൽ പോയി. ഞങ്ങളെ ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു ആമോസാക്കി അവിടുന്ന് തീർക്കും.